അലക്സൈ നവൽനി, വിയോജിപ്പിൻ്റെ രക്തസാക്ഷി. ദില്ലി ദാലിയുടെ പുതിയ ലക്കത്തിലേക്ക് സ്വാഗതം. അലക്സി നവൽനി ധ്രുവമഞ്ഞുമൂടിയ യമലോ നെനെറ്റ്സ് പ്രദേശത്തെ ജയിലിൽ മരിച്ചപ്പോൾ ലോകരാഷ്ട്രീയത്തിൽ വിയോജിപ്പിൻ്റെ ഒരു രക്തസാക്ഷിയായിട്ടാണ് വിട പറയുന്നത്. ലോകത്തിലാകമാനം ജനാധിപത്യം ഏറ്റവും വലിയ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ വിയോജിപ്പിൻ്റെ രക്തസാക്ഷിയുടെ ജീവിതം മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം നാം ശ്രദ്ധിക്കേണ്ടതാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ്റെ എതിരാളിയായിരുന്ന നവൽനിയുടെ 47 വയസ്സ് നീളമുള്ള ആയുർദൈർഘ്യത്തിൽ 19 വർഷവും അദ്ദേഹം ജയിലിലായിരുന്നു. 2021 ക്രെംലിൻ ഭരണകൂടത്തിൻ്റെ വിഷബാധയേറ്റ് നവൽനി മരണത്തോട് മല്ലടിച്ചപ്പോൾ ദില്ലി ദാലി ഒരു പ്രക്ഷേപണം നടത്തിയിരുന്നു. കേരളത്തിലെ കേന്ദ്ര സർവകലാശാലയിലെ ഇന്റർനാഷണൽ സ്റ്റഡീസ് വിഭാഗം അധ്യാപികയായ റഷ്യൻ രാഷ്ട്രീയ വിദഗ്ധയും കൂടിയായ ഡോക്ടർ ഉമാ പുരുഷോത്തമനുമായുള്ള ഒരു അഭിമുഖ സംഭാഷണമായിരുന്നു അത്. നവൽനി എന്ന പ്രതിഭാസത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചുള്ള ഒരു പ്രക്ഷേപണമായിരുന്നു അത്. അദ്ദേഹം വിട പറഞ്ഞ ഈ അവസരത്തിൽ ആദരസൂചകമായി ദില്ലി ദാലി ആ പ്രക്ഷേപണം ഒന്നുകൂടി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. വിയോജിപ്പിൻ്റെ രക്തസാക്ഷി. ദില്ലി ദാലിയിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. അലക്സി നവൽനി എന്ന പ്രതിഭാസം. സ്വാഗതം ഡോക്ടർ ഉമാ പുരുഷോത്തമൻ ദില്ലി ദാലിയിലേക്ക്.
നമസ്കാരം സർ, ഗ്രേറ്റ് ടു ബി ഹിയർ.
റഷ്യൻ രാഷ്ട്രീയം വളരെ വളരെ റെയറായിട്ട് മലയാള മാധ്യമങ്ങൾ, പൊതുവെ ഇന്ത്യൻ മാധ്യമങ്ങൾ പോലും വളരെ വിരളമായിട്ട് ഡിസ്കസ് ചെയ്യാറുള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അപ്പോൾ കുറച്ച് നാളായിട്ട് അന്താരാഷ്ട്ര വാർത്തകളിൽ പ്രത്യേകിച്ച് റഷ്യൻ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് ഒരു ഈ അലക്സേ നവൽനി. വളരെ വിചിത്രമായ രീതികളുള്ള ആൾ. അദ്ദേഹത്തിനെ ഭരണകൂടം പിന്തുടരുന്നതും അദ്ദേഹത്തിന് ഉള്ള ജനപിന്തുണയും ആ ജനപിന്തുണയുടെ രാഷ്ട്രീയ സ്വഭാവങ്ങളും, എങ്ങനെയാണ് ലോകം നവൽനിയെ നോക്കിക്കാണുന്നതെന്നും എങ്ങനെയാണ് പുടിൻ തൻ്റെ പ്രതിപക്ഷ നേതാവിനെ നോക്കിക്കാണുന്നതെന്നും എങ്ങനെയാണ് റഷ്യയിലെ ജനങ്ങൾ നോക്കിക്കാണുന്നതെന്നുള്ള റഷ്യയുടെ ചരിത്രത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് ഈ പോഡ്കാസ്റ്റിൽ ചർച്ച ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഉമയെ ഇൻവൈറ്റ് ചെയ്തത് ഈ പ്രോഗ്രാമിലേക്ക്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ചോദ്യം തന്നെ ഈ അലക്സേ നവൽനിയുടെ ജനകീയത, ജനപ്രിയത എത്രമാത്രം ഉണ്ടെന്നാണ് ഡോക്ടർ ഉമാ പുരുഷോത്തമൻ കരുതുന്നത്?
അദ്ദേഹത്തിന് ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് സ്വീകാര്യത റഷ്യയിലുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ സ്വീകാര്യത ഇപ്പോഴും കൂടുതലും സോഷ്യൽ മീഡിയയിലാണ്. അദ്ദേഹത്തിന് ഇപ്പൊ യൂട്യൂബ് ഫോളോവേഴ്സ് 6 മില്യണോളം ഉണ്ട്, ട്വിറ്ററിൽ 2 മില്യൺ ഫോളോവേഴ്സോളം ഉണ്ട്. എന്നാൽ ഈ ഒരു പോയിസണിങ് ഇൻസിഡന്റിന് ശേഷം അദ്ദേഹത്തിന്റെ പോപ്പുലാരിറ്റി വളരെ കൂടുതലായിട്ടുണ്ട്. ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പറയുകയാണെങ്കിൽ 2013-14 അദ്ദേഹത്തിന്റെ ഒരു പോപ്പുലാരിറ്റി 14% മാത്രം. അത് അത്രയും പേർക്ക് അദ്ദേഹം ഈ ഒരു പേര് കേട്ടാൽ റെക്കഗ്നിഷൻ ഉണ്ടായിരുന്നുണ്ട്. 2017 ആയപ്പോൾ അത് 55%. ഏത് സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ല, അത് തീർച്ചയായിട്ടും ഇപ്പോൾ 80-85% റഷ്യൻസിന് അദ്ദേഹത്തിനെ അറിയാം. പിന്നെ ആ പോപ്പുലാരിറ്റിയുടെ വേറൊരു ഇൻഡിക്കേറ്റർ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഈ പോയിസണിങ്ങിന് ശേഷം അദ്ദേഹം തിരിച്ചു റഷ്യയിലോട്ട് വരികയും ആ സമയത്തുണ്ടായ അറസ്റ്റിനെ തുടർന്നുണ്ടായ പ്രൊട്ടസ്റ്റുകൾ, അത് ഐസൊലേറ്റഡ് ആയിട്ട് അദ്ദേഹത്തിന് അതിനു മുമ്പ് പുടിനൊക്കെ പറഞ്ഞിരുന്ന ഒരു മോസ്കോ ബേസ്ഡ് ആളാണ്, വെറും ഒരു ബ്ലോഗറാണ് എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ ഈ പ്രൊട്ടസ്റ്റുകൾ 150-ഓളം സിറ്റീസിൽ റഷ്യയിൽ, അതും നല്ല തണുപ്പിൽ, -50 to -60 degrees തണുപ്പിലാണ് ഈ പ്രൊട്ടസ്റ്റുകളെല്ലാം നടന്നിട്ടുള്ളത്. അതും സമൂഹത്തിൽ നിന്ന് എല്ലാ സ്റ്റേറ്റിലും ഉള്ള ആൾക്കാർ ആ പ്രൊട്ടസ്റ്റുകൾ മാത്രം ഉണ്ടായിരുന്നു. 10,000-15,000 ആൾക്കാരെ റഷ്യൻ പോലീസ് ഡിറ്റെയിൻ ചെയ്തു. ഇൻഫാക്ട് അദ്ദേഹം ഈ തിരിച്ചു വന്ന് ഉണ്ടായിട്ടുള്ള കോർട്ട് അപ്പിയറൻസിനെയും ഹിയറിംഗ്സിനെയും ഒക്കെ അദ്ദേഹം ഒരു പ്ലാറ്റ്ഫോമായിട്ട് പുടിൻ റെജീം നടത്തുന്ന കറപ്ഷനെതിരെയൊക്കെ സംസാരിക്കാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട്, അല്ലെങ്കിൽ അവരെ മോക്ക് ചെയ്യാനായിട്ടൊക്കെ അദ്ദേഹം അത് യൂസ് ചെയ്തിട്ടുണ്ട്. സ്വീകാര്യത വേറൊരു കാരണം എന്ന് വെച്ചാൽ റഷ്യൻ ഇക്കോണമി സ്റ്റാഗ്നന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോഴും ഒരു വെൻചിയർ ഇക്കോണമി ആയിട്ട് തുടരുകയാണ്. അവർക്ക് അത് അതായത് ഓയിലും ഗ്യാസും വിറ്റ്, അല്ലെങ്കിൽ ആംസ് വിറ്റ്, അതിൽ മാത്രം ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു ഇക്കോണമിയാണ്. അപ്പോൾ ഒരുപാട് ക്രോണിക് ക്യാപിറ്റലിസം ഉണ്ട്. അപ്പൊ ആൾക്കാർക്ക് വളരെ ഈ കറപ്ഷനെതിരെയൊക്കെ ഒരു സെന്റിമെന്റ് ഉണ്ട്, അതിലോട്ടാണ് ഇദ്ദേഹം ടാപ്പ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഡിസ്കണ്ടന്റിലേക്കാണ് ഇപ്പോൾ നവൽനി ടാപ്പ് ചെയ്തിരിക്കുന്നത്. പുടിൻ അദ്ദേഹത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പോപ്പുലാരിറ്റി സെർട്ടൻലി ക്രെംലിൻ അതൊരു ചലഞ്ചായിട്ട് തന്നെയാണ്. കാരണം അദ്ദേഹം പുടിൻ ഇതുവരെ അദ്ദേഹത്തിനെ പേര് വെച്ച് വിളിച്ചിട്ടില്ല, ദി ബേർലിൻ പേഷ്യന്റ് അങ്ങനെ വളരെ മോക്ക് ചെയ്യുന്ന രീതിയിലൊക്കെയാണ് അദ്ദേഹത്തിന് പറഞ്ഞത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അത് ഒരു ത്രെട്ടായിട്ട് തന്നെ കാണുന്നുണ്ട്. പുടിൻ അദ്ദേഹത്തിന്റെ പാർട്ടി രജിസ്റ്റർ ചെയ്യാൻ സമ്മതിക്കുന്നില്ല, പുതിയ പുതിയ കേസുകൾ അദ്ദേഹത്തിനെതിരെ കൊണ്ടുവരുന്നു. ഇപ്പൊ ലേറ്റസ്റ്റ് കേസ് വോർ വെറ്ററിനെ ഇൻസൾട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ടാണ്. അതൊരു ലീഗലി സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു സാധനമേ അല്ല, എന്നുവെച്ചാൽ അത് ക്രൈം കമ്മിറ്റ് ചെയ്ത ശേഷം വന്ന ഒരു ലോയാണ്. അതേസമയം പുടിന്റെ പോപ്പുലാരിറ്റിയും ഈ കോവിഡ് കുറച്ചൊക്കെ മിസ്ഹാൻഡിൽ ചെയ്തു എന്നൊരു ചിന്തയൊക്കെ ഉള്ളത് കൊണ്ട് പുടിന്റെ പോപ്പുലാരിറ്റിയും കുറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി കണക്റ്റഡ് ആണ്. എന്നിരുന്നാലും നവൽനിയുടെ ക്യാമ്പയിൻ എത്ര കാലം സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് കണ്ടറിയണം. ഇപ്പൊ തൽക്കാലം പുടിൻ ഒരു ക്രെഡിബിൾ ആൾട്ടർനേറ്റീവ് ആകാനുള്ള ഫിനാൻസിയോ സപ്പോർട്ട് സ്ട്രക്ചറോ അദ്ദേഹത്തിന് ഇല്ലെന്നാണ് എന്റെ ഒരു എനിക്ക് മനസ്സിലാകുന്നത്.
ഇദ്ദേഹത്തിന്റെ സപ്പോർട്ട് ബേസ് നഗരങ്ങളിലാണോ അതോ റഷ്യയിൽ മൊത്തത്തിലുണ്ടോ?
ഇനീഷ്യലി നഗരങ്ങളിലായിരുന്നു, ഇനീഷ്യലി മോസ്കോ ആയിരുന്നു പുള്ളി അദ്ദേഹത്തിന്റെ ഒരു ഓഡിയൻസ്. പക്ഷെ ഇപ്പൊ അത് കൂടുതൽ പ്രൊവിൻസ് കൂടുതൽ റീജിയൻസ് എന്ന് അവർ പറയുന്നത് കൂടുതൽ റീജിയൻസിലോട്ടൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ലാർജ്ലി ഒരു ഏർബൻ ബേസ്ഡ് ഫിനോമിനൻ ആയിട്ട് തന്നെയാണ് കാണേണ്ടത് അദ്ദേഹത്തിന്റെ ഒരു മൂവ്മെന്റിന്. അതായത് എത്രത്തോളം കൺട്രി സൈഡില് സോസിലേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല.
എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ പുടിനിൽ നിന്നും എത്ര വ്യത്യസ്തമാണ് സാമ്പത്തിക നിലപാടുകളുടെ കാര്യത്തിലും ഈ രാഷ്ട്രീയ നിലപാടുകളുടെ കാര്യത്തിലും ലോക രാഷ്ട്രീയത്തിലുള്ള നിലപാടുകളുടെ കാര്യത്തിലുമൊക്കെ ഇദ്ദേഹം വ്യത്യസ്തനാണോ?
വലിയ വ്യത്യാസം ഒന്നും കാണില്ല. ഇൻഫാക്ട് നവൽനിയെ ഈ വെസ്റ്റേൺ കൺട്രീസ് ഓൾ ഔട്ട് ആയിട്ട് സപ്പോർട്ട് ചെയ്യാത്തതിന്റെ ഒരു കാരണം തന്നെ അദ്ദേഹം പല സമയത്ത് വളരെ അൾട്രാനാഷണലിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ റഷ്യൻ ജോർജിയ ആയിട്ടുള്ള യുദ്ധത്തിൽ ഓൾ ഔട്ട് റഷ്യ സപ്പോർട്ട് ജോർജിയസിനെ എതിരെ വളരെ മോശം റിമാർക്സ് ഉണ്ട്, റേസിസ്റ്റ് ആയിട്ടുള്ള റിമാർക്സ് ഉണ്ടാക്കുക. സെൻട്രൽ ഏഷ്യയിൽ വരുന്നുള്ള ഒരു വലിയ പോപ്പുലേഷൻ തന്നെ റഷ്യയിലുണ്ട്. അവരെല്ലാം ഇപ്പൊ നമ്മുടെ ഗൾഫിലുള്ള ആൾക്കാരെ പോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം റഷ്യയിൽ ആണ് അവരുടെ ഗൾഫ്. അപ്പൊ അവരവിടെ ജോലി ചെയ്യുന്നു, തിരിച്ച് റെമിറ്റൻസസ് തിരിച്ചയക്കുന്നു. അപ്പൊ അവർക്ക് വിസ റെജീം കൊണ്ടുവരണം, ഇങ്ങനെയുള്ള കുറച്ച് ഇമിഗ്രൻസിനെതിരെ ഫോർ ഇൻസ്റ്റൻസ് അദ്ദേഹം അവരുടെ കോക്ട്രോച്ചസിന് സമ്മാനമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ ഒരു കംപ്ലീറ്റ്ലി ഒരു ക്രെഡിബിൾ ഓൾട്ടർനേറ്റീവ് ആയിട്ട് അദ്ദേഹത്തിനെ കാണാൻ പറ്റത്തില്ല. പിന്നെ അദ്ദേഹം ലിബറലൈസ് ചെയ്യണം ഇക്കോണമി എന്നുള്ള ഇതുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ മെയിൻ അജണ്ട കറപ്ഷൻ തന്നെയാണ്. അദ്ദേഹം ഇങ്ങനെ ഡെമോക്രസിയെ കുറിച്ച് ഡെമോക്രസി ഇസ് ജസ്റ്റ് യൂസ്ഫുൾ ടൂൾ എന്നൊരു രീതിയിലേ ഉള്ളൂ. അപ്പോ വലിയ വ്യത്യാസം ഒന്നും വരില്ല. ഒരു പക്ഷെ അദ്ദേഹത്തിന് പവർ കിട്ടിയാൽ അത് മറ്റൊരു പുടിൻ ആയിക്കൂടായി ഇല്ല ഇനിഷ്യൽ ഒരു സ്വീകാര്യതയ്ക്ക് ശേഷം.
അത് മാത്രമല്ല, പുടിനെ പോലെ തന്നെ അല്ലെങ്കിൽ ഒരുപക്ഷെ പുടിനേക്കാൾ കൂടുതൽ ഒരു തരം തീവ്ര വലതുപക്ഷ നിലപാടുകൾ എടുക്കുന്നത് പോലെ തോന്നാറുണ്ട് എനിക്ക്. ഞാൻ അങ്ങനെ ഒരു റഷ്യൻ നിരീക്ഷകനല്ല, പുറത്തുനിന്ന് നോക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ധാരണ
കിട്ടാം.
അത് തന്നെ. ഇനി മറ്റൊന്നുള്ളത്, ഈ ഇദ്ദേഹത്തിന് ഈ സ്ത്രീകൾക്കിടയിലുള്ള പിന്തുണ എങ്ങനെയാണ്? പുടിന് സ്ത്രീകൾക്കിടയിലുള്ള ജനസമ്മതി എങ്ങനെയാണ്? ഇദ്ദേഹത്തിന് എങ്ങനെയാണ്? അതിനെന്തെങ്കിലും പഠനങ്ങളോ വല്ലതും റിപ്പോർട്ടുകളോ വല്ലതും ഉണ്ടോ?
ഇദ്ദേഹത്തിന്റെ ഒരു സ്വീകാര്യത കൂടുതൽ യങ്ങർ ജനറേഷന്റെ കൂടെയാണ്. പക്ഷെ ഒരുപാട് സ്ത്രീകള് ഈ അടുത്തായിട്ട് അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്ത് വരുന്നു. അദ്ദേഹത്തിനേക്കാൾ അധികം അദ്ദേഹത്തിന്റെ ഭാര്യ യൂലിയനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് ഹ്യൂമൻ ചെയിൻസും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. വേറൊരു കാര്യം വെച്ചാൽ അദ്ദേഹത്തിന്റെ മൂവ്മെന്റിൽ സ്ത്രീകൾ ഒരുപാട് കീ റോൾസിലുണ്ട്. ഇപ്പൊ അദ്ദേഹത്തിന്റെ വക്കീലാണെങ്കിലും പല കീ റോൾസിലും സ്ത്രീകളുണ്ട്. അതേസമയം യുണൈറ്റഡ് റഷ്യ പുടിന്റെ പാർട്ടിയായിട്ട് റഷ്യ പ്രിഡോമിനന്റ്ലി ഒരു മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു പാർട്ടിയാണ്. അപ്പൊ ആ ഒരു വ്യത്യാസമുണ്ട്. പക്ഷെ അത് എത്രത്തോളം സ്ത്രീകളുടെ ഇടയിൽ ഒരു സ്വീകാര്യത എന്നുള്ളതിനകത്ത് എനിക്കറിയത്തില്ല. അതായത് കീ പൊസിഷൻസിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് സ്ത്രീകൾ, അതൊക്കെയുണ്ട്. പക്ഷെ യുണൈറ്റഡ് റഷ്യയിൽ അധികം സ്ത്രീകളില്ല, വലിയ പൊസിഷൻസിൽ ഒന്നും തന്നെ സ്ത്രീകളില്ല. തന്നെയല്ല, പുടിന്റെ ഒരു ഇമേജ് തന്നെ ഭയങ്കര ഒരു മാക്സോ മാൻ ഇമേജ് ആണല്ലോ. നവൽനി ഇച്ചിരി കൂടെ ഒരു സ്ലൈറ്റ്ലി മോർ മെട്രോ സെക്ഷ്വൽ ഇൻ എ സെൻസ് ആണ്.
ഇനി വേറെന്നുള്ളത്, ഈ USSR കാലം മുതൽക്ക് തന്നെ ഈ റഷ്യയുടെ ആഭ്യന്തര രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നിഗൂഢത എപ്പോഴും ഉള്ളതായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ഈ ലോകരാഷ്ട്രീയത്തിൽ ഇപ്പോൾ അറ്റ് ദ മൊമെൻ്റ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ വ്യക്തിപരമായി ഒരു ഭരണകൂടം ഇത്രയേറെ വേട്ടയാടുന്ന മറ്റൊരു രാഷ്ട്രീയ നേതാവ് ഉണ്ടോ എന്ന് സംശയം തോന്നും. എസ്പെഷ്യലി അടുത്ത കാലത്ത് അദ്ദേഹത്തിന് ഈ പോയിസൺ ചെയ്യാൻ നടത്തിയ ശ്രമങ്ങളും ഇതെല്ലാം കൊണ്ടും. എങ്കിൽ പോലും എന്തുകൊണ്ടാണ് വേണ്ടത്ര ഒരു ആഗോള ശ്രദ്ധ ഈ നേതാവിന് കിട്ടാതെ പോകുന്നത്?
അതിന് പല കാരണങ്ങളുണ്ട്. അദ്ദേഹത്തിന് ശ്രദ്ധ തീരെ കിട്ടിയിട്ടില്ല എന്നില്ല. പല പ്രാവശ്യം യൂറോപ്യൻ കോർട്ട് ഓൺ ഹ്യൂമൻ റൈറ്റ്സ് അദ്ദേഹത്തിന് വേണ്ടി ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ ഇപ്പൊ സാങ്ഷൻസ് ഇമ്പോസ് ചെയ്തിട്ടുണ്ട് ഈ പോയിസണിങ്ങിന് ശേഷം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓൾ ഔട്ട് ക്യാമ്പയിൻ അദ്ദേഹത്തിന് വേണ്ടി വെസ്റ്റേൺ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും കാണുന്നത്. അപ്പൊ ഞാൻ എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗിലത് ഒരു മൂന്ന് റീസൺസ് ഉണ്ട്. ഒന്നെന്ന് വെച്ചാല് വെസ്റ്റിന് വേണ്ടുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ല അദ്ദേഹം പൊക്കിപ്പിടിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് എജൻഡ എന്ന് പറയുന്നത് ആന്റി കറപ്ഷനാണ്. പാശ്ചാത്യ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡെമോക്രസി അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് ഒക്കെ ഒന്ന് പൊക്കിപ്പിടിച്ചിരുന്നെങ്കിൽ അവർ കുറച്ചുകൂടെ മുമ്പോട്ട് അദ്ദേഹത്തിന് സപ്പോർട്ട്. അത് ഇച്ചിരിയോട് ഒരു സെക്യുലർ സ്ലോഗനാണ് വെസ്റ്റേൺ കൺട്രീസിനെ സംബന്ധിച്ചിടത്തോളം കറപ്ഷനേക്കാൾ അധികം. രണ്ടാമത്തെ കാര്യം പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം വളരെ അൾട്രാ നാഷണലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മൈഗ്രൻസിനെ കോക്കോസിനോട് താരതമ്യം ചെയ്യുക, റഷ്യ ജോർജ്യ വോറിന്റെ സമയത്ത് റഷ്യ സപ്പോർട്ട് ചെയ്യുക, അവരെയൊക്കെ എക്സ്പെൽ ചെയ്യണമെന്ന് പറയുക. ഇതൊന്നും അത്ര യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അത്ര സ്വീകാര്യമായിട്ടുള്ള പൊസിഷൻസ് അല്ല. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാല് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് എനിക്ക് തോന്നുന്നു അവര് ഒരു വെയിറ്റ് ആൻഡ് വാച്ച് പോളിസിയാണ് അഡോപ്റ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന്റെ പോപ്പുലാരിറ്റിയും ക്രെഡിബിലിറ്റിയും കേപ്പബിലിറ്റിയും എത്രത്തോളം ഉണ്ടെന്നൊന്ന് വാച്ച് ചെയ്തിട്ടേ അവര് ഫുൾ ഓൺ സപ്പോർട്ട് അദ്ദേഹത്തിന് കൊടുക്കും. കാരണം അല്ലെങ്കിൽ അവര് റഷ്യ ആയിട്ടുള്ള ബ്രിഡ്ജസ് ബേൺ ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല. കാരണം അവർക്ക് അവരുടേതായ ഇക്കണോമിക് ഇൻട്രസ്റ്റ് ഉണ്ട്. പ്രത്യേകിച്ച് ഫ്രാൻസും ജർമ്മനിയും ഒന്നും തന്നെ റഷ്യ ആയിട്ടുള്ള ബന്ധം നവന്മയ്ക്ക് വേണ്ടി മോശപ്പെടുത്താൻ അവരുദ്ദേശിക്കുന്നില്ല. കാരണം ഒരു ക്രെഡിബിൾ ചലഞ്ചർ ആണോ ഇയാൾ എത്രക്കാലം സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് അത്രയും ഒരു ഉറപ്പില്ല. അവരൊരു വെയിറ്റ് ആൻഡ് വാച്ച് പോളിസി അഡോപ്റ്റ് ചെയ്യണം. അതെ അതേസമയം ഈ നവൽമിയുടെ മൂവ്മെന്റ് കുറച്ചുകൂടെ സ്ട്രോങ് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് വെസ്റ്റേൺ സപ്പോർട്ട് നവൽമിക്ക് കിട്ടും.
ഈ വ്ളാഡിമിർ പുടിന്റെ KGB ബന്ധങ്ങളും ഒക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ USSR എന്തെങ്കിലും തരത്തിലുള്ള ലെഗസി നവാൽനിക്ക് ഉണ്ടോ? പഴയ സോവിയറ്റ് ബ്ലോക്കിൻ്റെ എന്തെങ്കിലും ലെഗസി ഉണ്ടോ, അതോ അദ്ദേഹം പൂർണ്ണമായും ഒരു പോസ്റ്റ് റഷ്യൻ ഫിനോമിനൻ ആണോ?
എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു പോസ്റ്റ് റഷ്യൻ ഫിനോമിനൻ ആണ്. അദ്ദേഹം ജനിക്കുമ്പോൾ തന്നെ 44 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ആ ഒരു മെമ്മറീസ് ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം പക്ഷെ ഫാമിലി കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു തോന്നുന്നു, അച്ഛൻ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു തോന്നുന്നു. പക്ഷെ ഐ ഡോണ്ട് തിങ്ക് അത് അദ്ദേഹത്തിന് അത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിന്റെ ഒരു വർഷം യേലിൽ പോയത് അദ്ദേഹത്തിന് 10-25 വർഷം റഷ്യയിൽ ജീവിച്ചതിനേക്കാളും അധികം ഇൻഫ്ലുവൻസ് ആ ഒരു വർഷത്തെ യേൽ ഫെലോഷിപ്പിനുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡിനോട് ആറ്റിറ്റ്യൂഡ്, അദ്ദേഹം ബേസിക്കലി ഒരു ലോയർ ആണല്ലോ. അപ്പൊ ആ ഒരു എനിക്ക് തോന്നുന്നു പോസ്റ്റ് സോവിയറ്റ് ഫിനോമിനൻ രാജു തന്നെ
ഈ രാഷ്ട്രീയ എതിരാളികളെ ഒറ്റപ്പെടുത്തുകയും വകവരുത്തുകയും ജനാധിപത്യ വിരുദ്ധമായി തടങ്കലിലിടുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഏകാധിപത്യ പ്രവണത സ്റ്റാലിനിസ്റ്റ് റഷ്യയിൽ ഉണ്ടായിരുന്നു. ആ അധികാര സ്വഭാവത്തിൻ്റെ തുടർച്ചയായിട്ട് ഈ വ്ളാഡിമിർ പുടിൻ ഈ ഇദ്ദേഹത്തിന് അനുകൂലമായ നവാൽനിക്ക് അനുകൂലമായ നടത്തുന്ന ജനാധിപത്യ മുന്നേറ്റങ്ങളെ സമീപിക്കുന്നതിൽ കാണുന്നുണ്ടോ ഉമ?
അതൊരു സ്ലൈറ്റ്ലി സോഫ്റ്റെസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ്. പക്ഷെ ഒരു ഈസി കമ്പാരിസൺ ആണെന്നുള്ളത് ഐ കംപ്ലീറ്റ്ലി അഗ്രി. പക്ഷെ പുടിൻ സ്റ്റാലിനേക്കാൾ ഫാർ മോർ സട്ടിൽ ആയിട്ടുള്ള ഒരു നേതാവാണ്. എന്നുവെച്ചാൽ ഇപ്പൊ പഴയ പോലെ ഗുലാഗ്സോ ഗ്രേറ്റ് പർജോ അങ്ങനെയൊന്നും നടക്കുന്നില്ല. എന്നാൽ തന്നെ ഒരു സെർട്ടൻലി ഒരു അതോറിറ്റേറിയൻ നാഷണലിസ്റ്റിക് ലീഡറാണ്. ഡിഫൻസ് എല്ലാ രീതിയിലും സപ്രസ് ചെയ്യുന്നുണ്ട്, ഫ്രീ സ്പീച്ച് കർട്ടെയിൽ ചെയ്യുന്നുണ്ട്, ഇന്റർനെറ്റ് സെൻസർഷിപ്പ് റഷ്യയില് അത്യാവശ്യം എല്ലാ ക്രിറ്റിസിസത്തിനും എതിരെ ഇന്റർനെറ്റ് സെൻസർഷിപ്പ് നടക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പല ചാലഞ്ചേഴ്സിനെ അദ്ദേഹം ഒന്നെങ്കിൽ മിസ്റ്റീരിയസ് സർക്കംസ്റ്റാൻസസിൽ മരിച്ചുപോയി, അല്ലെങ്കിൽ പലരും നാട് വിടേണ്ടി വന്നിട്ടുണ്ട്. ഒപ്പം എന്ന് വെച്ചാൽ പലപ്പോഴും വളരെ ലീഗലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലാണ് പുടിൻ ഹെൽപ്ലെസ് ആക്കിയിട്ടുള്ളത്. അവർക്ക് ഫോർ ഇൻസ്റ്റൻസ് അവർക്കെതിരെ കേസസ് ചുമത്തുക, ടാക്സ് ഇവേഷൻ ഫ്രോഡ്, ഇപ്പൊ തന്നെ നവൽനിക്കെതിരെ തന്നെ എംബെസിൽമെന്റും ഇൻസൾട്ടിങ് എ വോർ വെറ്ററൻ അങ്ങനെയൊക്കെയുള്ള കേസസ് ആണുള്ളത്. മിഖായൽ കൊടക്കോസ്കിക്കെതിരെയാണെങ്കിലും അല്ലാത്ത പല ഓപ്പണൻസിനുമെതിരെ അദ്ദേഹം ഇങ്ങനെ ലീഗലിസ്റ്റിക് ആയിട്ട് മൂവ് ചെയ്ത് അവരെ മാഡിയെന്ന് പോയിന്റ് വരുന്ന ഒരു അവസരം. സ്റ്റേറ്റ് ടിവിയിൽ അവരെ ബാൻ ചെയ്യുക, റാലീസ് നടത്താൻ പെർമിഷൻ കൊടുക്കാതിരിക്കുക, ഫോൾസ് കേസസ് ചുമത്തുക. ഗാരി കാസ്ട്രോ അദ്ദേഹത്തിന് ഒരു ചലഞ്ച് ആയി ആണ് എന്ന് തോന്നുന്ന സമയത്ത് കാസ്ട്രോവിന് സംസാരിക്കാൻ ഒരിക്കലും എവിടെയും ഒരു ഹോള് റെന്റ് ചെയ്യാൻ പോലും കിട്ടത്തില്ല. ഓൺ ദി ഫേസ് ഓഫ് ഇറ്റ് ഹോള് റെന്റ് ചെയ്യാൻ കിട്ടിയില്ല, പക്ഷെ അതിന്റെ പിന്നിലോ റഷ്യൻ സ്റ്റേറ്റിന്റെ ഹാൻഡ്സ് ഉണ്ടായിരുന്നുള്ളത് എവിടെയും തരണം. അവസാനം കാസ്ട്രോവ് ആണെങ്കിൽ തന്നെ ക്രൊയേഷ്യയിലോട്ട് മാറി. അപ്പം അടുത്ത് കാസ്ട്രോവ് റഷ്യ വിട്ടിട്ട് പോകും, അതുപോലെ തന്നെ കൊർക്കോവ്സ്കി ഇപ്പം ലണ്ടനിലാണ്. അപ്പൊ ഇങ്ങനെയാണ് അദ്ദേഹം ഒപ്പോണന്റ്സിനെ ഹെൽപ്ലെസ് ആക്കുന്നത്. സ്റ്റാലിൻ കുറച്ചുകൂടെ
പുടിനുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നവാൽനിക്ക് ഈ ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സുമായിട്ട്, റഷ്യയുടെ ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സുമായിട്ട് ഉക്രൈനും മറ്റ് ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ എങ്ങനെയാണ്?
അദ്ദേഹം ഇനിഷ്യലി ക്രിമിയൻ വാർ സപ്പോർട്ട് ചെയ്തിരുന്നു, പിന്നീട് അദ്ദേഹം പിന്നെയും പൊസിഷൻ മാറിയിട്ട് അത് തിരിച്ച് ക്രൈമിയ തിരിച്ച് യുക്രൈന് കൊടുക്കണം എന്നൊക്കെയുള്ള പൊസിഷൻ വരുന്നു. പക്ഷെ അദ്ദേഹം ഈ ഫോറിൻ പോളിസിയിൽ അത്രത്തോളം ഇടപെട്ടിട്ടില്ലെന്നുള്ളതാണ്. അത് കാരണം ഇൻ ദ സെൻസ് ഒരു ലാർജർ ഫോറിൻ പോളിസി വിഷൻ ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം പറയുന്ന ഒരു ഗ്രേറ്റർ റഷ്യയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്, റഷ്യൻ മാർച്ചിൽ പങ്കെടുത്തിട്ടുണ്ട്, അതായത് ഒരു അൾട്രാനാഷണലിസ്റ്റ് ഗ്രൂപ്പിനോടൊപ്പം. അതിന്റെ പേരിലാണ് അദ്ദേഹത്തിന് ആദ്യത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്, നാഷണലിസ്റ്റ് അൾട്രാനാഷണലിസിന്റെ ഗ്രൂപ്പ്സിന്റെ കൂടെയുള്ള ബന്ധത്തിന്റെ പേര്.
അപ്പോൾ ഈ റഷ്യ ഫോർ ദി ഫ്യൂച്ചർ, റഷ്യ ഫോർ ദി ഫ്യൂച്ചർ എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിൽ, ഒരു ഓർഗനൈസേഷൻ എന്നുള്ള രീതിയിൽ ഒരു സംഘടന ഉള്ളതാണോ? നന്നായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനാ രൂപം അതിനുണ്ടോ?
അതിനൊരു സംഘടനാ രൂപമൊക്കെ ഉണ്ട്, പക്ഷെ അതിനെ ഇതുവരെ രജിസ്റ്റർ ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല റഷ്യയിലെ ഇലക്ടറൽ കമ്മീഷൻ. അതിനും അവർ ഇതേപോലെ ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള കാരണങ്ങളാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ കാരണം ആദ്യം രജിസ്റ്റർ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ പറഞ്ഞ വേറൊരു പാർട്ടിക്ക് ഇതേ പേരുണ്ട്, അതുകൊണ്ട് രണ്ട് പാർട്ടികൾക്ക് ഒരേ പേരായിട്ട് രജിസ്റ്റർ ചെയ്യണം. അതും പക്ഷെ പെട്ടെന്ന് പൊട്ടിമുളച്ചൊരു വേറൊരു പാർട്ടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് രജിസ്റ്റർ ചെയ്യാൻ സമ്മതിച്ചപ്പോൾ 6 മാസത്തിനുള്ളിൽ നിങ്ങൾ വേണ്ടുന്ന അത്രയും പ്രൊവിൻസസിൽ നിങ്ങൾക്ക് ആൾക്കാരില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് രജിസ്ട്രേഷൻ കൊടുക്കാതിരിക്കാനുള്ള കാരണം വെച്ചാൽ, വൺസ് ഒരു പാർട്ടി പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് രജിസ്റ്റർ ചെയ്താൽ സ്റ്റേറ്റ് ഫണ്ടിങ് ഒരു സെർട്ടൺ എമൗണ്ട് ഓഫ് വോട്ട് കിട്ടുവാണെങ്കിൽ സ്റ്റേറ്റിൽ നിന്ന് സെർട്ടൺ എമൗണ്ട് അത്യാവശ്യം പണം കിട്ടും പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലയിൽ. അപ്പൊ അതൊന്നും കിട്ടിയിട്ടില്ല. എന്നാൽ ഇത് അദ്ദേഹത്തിന് എല്ലായിടത്തും സപ്പോർട്ടേഴ്സ് ഉണ്ടെന്നുള്ളത് ഇൻഡിക്കേറ്റ് ഈ പ്രൊട്ടസ്റ്റിൽ നിന്നും വളരെ ക്ലിയർ ആണ്. കാരണം ഇത്രയും അധികം സ്ഥലങ്ങളിൽ കോർഡിനേറ്റഡ് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റുകൾ നടക്കണമെങ്കിൽ ഒരു വെൽ ഫങ്ഷനിങ് അപ്പറേറ്റസ് ഉണ്ട്. എന്നാൽ അത് റഷ്യൻ സ്റ്റേറ്റ് പറ്റുന്നത്രയും അത് ഡിസ്ട്രപ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്, അറസ്റ്റുകളിലൂടെയും ഭീഷണിപ്പെടുത്തലിലൂടെയും ഒക്കെ.
ഈ ദില്ലി ദാലി എന്ന് പറയുന്ന ഒരു മലയാളം പോഡ്കാസ്റ്റാണ്. രണ്ടു മലയാളികൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്, ഇതെല്ലാം നടക്കുമ്പോൾ റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടോ?
റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട്, പക്ഷെ അത് വളരെ വീക്കാണ്. ജനതി സുഗനോവ് ആണ് അതിന്റെ ഹെഡ്. പക്ഷെ അവർക്ക് ഡ്യൂമേ തന്നെ ഓവർവെൽമിങ് മെജോറിറ്റിയാണ് യുണൈറ്റഡ് റഷ്യ ഫ്രണ്ടിന്, അതിനകത്തപ്പോ വളരെ വീക്കായിട്ടുള്ള പാർട്ടിയാണ്. ഫിനാൻസസ് ഇല്ല, അവരെങ്ങനെ ഒരു ഓപ്പോസിഷന്റെ പേരിൽ അവിടെ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അവർക്കധികം സീറ്റ് പോലും ഡ്യൂമേലില്ല. അവരൊരു ക്രെഡിബിൾ ചലഞ്ച് ഒരിക്കലും പുട്ടിൻ ആവത്തില്ല, കാരണം ലീഡർഷിപ്പ് ഇല്ല, ഫിനാൻസസ് ഇല്ല, ആളില്ല, ആവശ്യത്തിന് എംപീസ് ഇല്ല, ഡെപ്യൂട്ടീസ് പറയുന്നത് ഡെപ്യൂട്ടീസ് ഒന്നും ഇല്ല അവർക്ക്.
ഞാൻ ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് ചെയ്യുന്നുവെന്നും ഡോക്ടർ ഉമാ പുരുഷോത്തമനുമായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്ത് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം കൂടി ചോദിക്കാമെന്ന് വിചാരിച്ചു ഈ പോഡ്കാസ്റ്റ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ്. USSR വാസ് നോൺ ഫോർ ഇറ്റ്സ് യുനോ മേജർ ഇൻവെൻഷൻസ് ആൻഡ് സക്സസസ് ഇൻ ദ സയൻറ്റിഫിക് ഫീൽഡ്. സയൻസിലെ വലിയ ശക്തമായ സംഭാവനകൾ ചെയ്തിരുന്നു. റഷ്യയിൽ ശാസ്ത്രരംഗം ഇപ്പോഴെങ്ങനെയാണ്? നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ നിന്നും പൂർണ്ണമായും മാറി നിൽക്കുന്ന ഒരു വിഷയമാണ് എങ്കിലും ഞാൻ ചോദിക്കുകയാണ്.
റഷ്യയിൽ വളരെ സ്ട്രോങ് ട്രഡീഷൻ ഉണ്ട് ശരിക്കും പറഞ്ഞ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ. പീറ്റർ ദി ഗ്രേറ്റ് ആണ് ആദ്യം അവരുടെ റഷ്യൻ അക്കാഡമി ഓഫ് സയൻസസ് ഒക്കെ ഫൗണ്ട് ചെയ്യുന്നത്, 17th-18th century. അപ്പൊ അത്രയും ലോങ് ട്രഡീഷൻ ആണ്. ഇന്ന് പോലും റഷ്യയിൽ പോകുമ്പോഴത്തേക്ക് റഷ്യൻ അക്കാഡമി ഓഫ് സയൻസസിന്റെ ഒരു മെമ്പർ ആണെന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഒരു പ്രസ്റ്റീജിയും പൊസിഷൻ ഇൻഫ്ലുവൻസും ഒക്കെ ഭയങ്കര വ്യത്യാസം. നമ്മുടെ ഇവിടെ നമ്മൾ സയന്റിസ്റ്റുകളെ ട്രീറ്റ് ചെയ്യുന്ന പോലെ ഒട്ടുമേ അല്ല റഷ്യൻസ് ട്രീറ്റ് ചെയ്യുന്നത്. 1990s ആ ഒരു ക്രൈസിസിന്റെ സമയത്ത് അവരുടെ ടോപ്പ് ഒരുപാട് ടോപ്പ് സയന്റിസ്റ്റുകളെല്ലാം തന്നെ വെസ്റ്റേൺ യൂറോപ്പിലോട്ടും അമേരിക്കയിലോട്ടൊക്കെ പോയി. അതിന്റെ ഒരു ഡിക്ലൈൻ സെർട്ടൻലി റഷ്യൻ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ കണ്ടിരുന്നു. പുടിൻ കുറച്ച് ഫണ്ടിങ് കൂട്ടിയിട്ടുണ്ട് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ. ഇപ്പൊ തന്നെ പാൻഡമിക്കിന്റെ സമയത്ത് വെസ്റ്റ് പറ്റുന്ന രീതിയിലൊക്കെ സ്പുട്നിക് ഫൈവ് വാക്സിനെ കൊള്ളില്ല, എഫിക്കസി പോരാ എന്നൊക്കെ പറഞ്ഞിട്ടും ഇപ്പൊ ലേറ്റസ്റ്റ് ലാൻസെറ്റ് റിപ്പോർട്ട് അനുസരിച്ച് 91% എഫിക്കസി കാണിക്കുന്നുണ്ട്. അത് തന്നെ റഷ്യൻ സയൻസിന്റെ ഒരു വിജയമാണ്. കാരണം അവരെ എപ്പോഴും ഫുഡൗൺ ചെയ്തിട്ട് പോലും അവരുടെ വാക്സിൻ സീംസ് ടു ബി സുപ്പീരിയർ ടു സം ഓഫ് ദി അതർ വാക്സിൻസ്, വെസ്റ്റിന്റെ സം ഓഫ് ദി അതർ വാക്സിൻസ്. പിന്നെ അവരുടെ ഇപ്പൊ പല ഹാക്കത്തലോൺസ് ഒക്കെ നടക്കുമ്പോൾ തന്നെ അവിടെ എല്ലാം തന്നെ വിജയിക്കുന്നത് ഒരു ഓവർവെൽമിംഗ് മെജോറിറ്റി യങ് റഷ്യൻസ് ആണ്. അപ്പൊ അവർ അതിനകത്ത് ഒരുപാട് ഫോക്കസ് ചെയ്യുന്നുണ്ട് കമ്പ്യൂട്ടിങ്ങിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലും ഒക്കെ. പക്ഷേ ഏറ്റവും അധികം അവരുടെ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഉള്ള ഫോക്കസ് ശരിക്കും പറഞ്ഞാൽ വെപ്പൻസിനകത്താണ്. അപ്പൊ US കഴിഞ്ഞിട്ടുള്ള ഏറ്റവും അധികം വലിയ സെക്കൻഡ് ബെസ്റ്റ് ടെക്നോളജി റഷ്യൻസിന്റെ ആണ്. ഇപ്പൊ സിറിയൽ ഉണ്ടായ യുദ്ധത്തിൽ തന്നെ റഷ്യ ആക്ച്വലി അതൊരു പലരും പറയുന്നത് ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് യൂസ് ചെയ്ത് അവരുടെ വെപ്പൻസിനെ ടെസ്റ്റ് ചെയ്യാം. പക്ഷെ അത് ലോക രാഷ്ട്രങ്ങൾ കണ്ടതോളം റഷ്യൻ വെപ്പൻസ് ആർ ഇഫക്റ്റീവ് വൈൽ ദേർ ഓൾസോ ചീപ്പർ ദാൻ വെസ്റ്റേൺ വെപ്പൻസ് എന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലായി. ഈ വർഷം ഇയർ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആയിട്ടാണ് പുടിൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കൂടുതൽ ഫണ്ടിങ് ഇതിലേക്ക് കൊടുക്കുക. ഇപ്പൊ ന്യൂക്ലിയർ വെപ്പൻസിന്റെ കാര്യത്തിലായാലും ഹൈപ്പർസോണിക് ന്യൂക്ലിയർ വെപ്പൻസ് മിസൈൽസിന്റെ കാര്യമായി പറയുന്നത് 27 മാക്സ് സ്പീഡിനധികം ഉള്ള മിസൈൽസ് അവരുണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെയാണ് അവർ പറയുന്നത്. എത്രത്തോളം ഒരു ഓപ്പൺ ടെസ്റ്റിനകത്ത് വിജയിക്കുന്നു എനിക്കറിയത്തില്ല. പക്ഷെ അവരുടെ ഫോക്കസ് കൂടുതലും വെപ്പൻസിലാണ്. ഇപ്പൊ വെപ്പൻസിലും ഇപ്പോ ഏറ്റവും അധികം സാറ്റലൈറ്റ്സ് ലോഞ്ച് ചെയ്യുന്നതും റഷ്യയിൽ നിന്നാണ്. അപ്പോൾ പഴയ പ്രതിഭ അല്ലെങ്കിൽ പഴയ ഒരു ഹൈറ്റിൽ അല്ലെങ്കിൽ പോലും റഷ്യൻ സയൻസ് ആൻഡ് ടെക്നോളജി സൗണ്ട് ആണ്. അവർക്ക് അതിനുള്ള ഫണ്ടിങ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടി. എക്സെപ്റ്റ് ദാറ്റ് അത് കൂടുതലും വെപ്പൻസിലോട്ടാണ് പോകുന്നത് ഒരു കാര്യമായി.
നമ്മളൊരു 23 മിനിറ്റോളം ഇപ്പൊ സംസാരിച്ചു. എൻ്റെ അവസാനത്തെ ചോദ്യം ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇന്ത്യയുടെ നമുക്കറിയാം നെഹ്റുവിൻ്റെ സമയം മുതൽ തന്നെ ഈ സ്വതന്ത്ര ഭാരതത്തിന് ഏറ്റവും കൂടുതൽ ബന്ധമുണ്ടായിരുന്ന ഒരു ഭൂപ്രദേശമാണ് അത്. പുതിയ കാലത്ത് ഇക്കാലത്ത് ഇന്ത്യയുമായി എത്രമാത്രം ബന്ധമുണ്ട് ഈ രാജ്യത്തിന്?
ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജിക് വിഷനിൽ റഷ്യയ്ക്ക് ഒരു വലിയ റോൾ തന്നെയുണ്ട്. ഏറ്റവും ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു അലായി ആയിട്ട് തന്നെയാണ് ഇപ്പോഴും ഇന്ത്യ കാണുന്നത്. എന്നിരുന്നാലും നമുക്ക് ആ ലിബറലൈസേഷൻ ഫേസ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ത്യ ഇസ് നോട്ട് യുനോ ഇൻവെസ്റ്റഡ് ഇൻ റഷ്യ ഇൻ ദ സെൻസ് ദാറ്റ് നമ്മുടെ മിഡിൽ ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സ്വപ്ന രാജ്യം എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. ഹയർ എഡ്യൂക്കേഷനായാലും ജോലിക്കായാലും എല്ലാവർക്കും യുഎസിലോട്ടാണ് പോകേണ്ടത്, അല്ലെ ഹോളിവുഡ് ഫിലിംസ് ആണ് കാണുന്നത്, ആരെ ഇപ്പൊ റഷ്യൻ ഫിലിംസ് കാണുന്നത്. അപ്പൊ ആ ഒരു റെസൊണൻസ് കംപ്ലീറ്റ്ലി ഇല്ല. കാരണം യുഎസുമായിട്ട് നമ്മുടെ സ്ട്രാറ്റജിക് ടൈസ് ഉണ്ട്, ഇക്കണോമിക് റിലേഷൻസ്, ട്രേഡ് വളരെ ഹൈ. റഷ്യയായിട്ട് $100 ബില്യൺ കഷ്ടിയാണ് എന്തെങ്കിലും ട്രേഡ്. അപ്പോ ആ ഒരു അവസ്ഥയിൽ റഷ്യക്ക് ആ ഒരു എന്താ പറയുന്ന ഒരു റെസൊണൻസ് പഴയതുപോലെ ഇല്ല. ഇപ്പൊ കേരളത്തിൽ കുറച്ച് ചില പഴയ ആൾക്കാർക്ക് കുറച്ച് നൊസ്റ്റാൾജിയ ഉണ്ടാവാം. പക്ഷെ ഇന്ത്യ സംബന്ധിച്ചിടത്തോളം റഷ്യ ഒരു ആംസ് സോഴ്സ് ഓഫ് ആംസ് എന്നതിലുപരി അല്ലെങ്കിൽ ചൈനയായിട്ട് സംസാരിക്കാൻ ഒരു യുനോ ഗോ ബിറ്റ്വീൻ എന്നതിനുപരി വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇപ്പോഴത്തെ ഡിസ്പെൻസേഷൻ ഏതായാലും റഷ്യക്ക് കൊടുക്കുന്നില്ല. എന്നാലും ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്സ് ഇന്ത്യയിൽ നടത്തിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്തോ അത് നമ്മുടെ ബ്യൂറോക്രാറ്റ്സും എലീറ്റ്സും ഒന്നും റഷ്യയെ ട്രസ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ
ഉമ്മക്ക് റഷ്യയിൽ ഇത്രയും കൂടുതൽ താല്പര്യവും പഠിക്കാനുള്ള താല്പര്യമൊക്കെ ഉണ്ടായതിന് കാരണം എന്താണ്?
അത് ആക്ച്വലി ഞാൻ ജെഎൻയു ഞാൻ ആക്ച്വലി പഠിച്ചത് US ആണ്. സ്പെഷ്യലൈസ് ചെയ്തത് US ഫോറിൻ പോളിസി ആണ്. പിന്നെ ഞാൻ ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷനിൽ ഒരു 5 വർഷം ഉണ്ടായിരുന്നു. അവിടെ എന്റെ ബോസ് ഒരു റഷ്യ എക്സ്പേർട്ട് ആയിരുന്നു, നന്ദൻ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നത്. നന്ദൻ ഉണ്ണികൃഷ്ണൻ പുള്ളി പഴയ PTIയുടെ മോസ്കോ റിപ്പോർട്ടർ ആയിരുന്നു. അദ്ദേഹം അവിടെയാണ് പഠിച്ചതും ഒക്കെ. അപ്പൊ സ്കൂളിംഗ് ഒക്കെ അദ്ദേഹത്തിന്റെ മോസ്കോയിലായിരുന്നു. അപ്പോ അദ്ദേഹം നന്നായി റഷ്യ അറിയപ്പെട്ടു. അപ്പൊ അങ്ങനെ ഒരു പ്രോജക്റ്റ് പിന്നെ NEA ഉണ്ടായിരുന്നു, റഷ്യ ചൈന റിലേഷൻസിനെ പറ്റി. അപ്പൊ അങ്ങനെ ഇങ്ങനെ കുറെ യാത്രകൾ റഷ്യയിലല്ല ഫുള്ള് മോസ്കോയില് തന്നെ നടത്തി. അങ്ങനെ ആണ് ഇൻട്രസ്റ്റ് വരുന്നത്.
Oh, you had been to, അല്ലേ?
റഷ്യയിൽ എനിക്ക് തോന്നുന്നു ഈ കോവിഡ് വരുന്നത് വരെ എല്ലാ വർഷവും ഒരു ഒരു ട്രിപ്പ് എന്തായാലും ഉണ്ടാവും, എന്തെങ്കിലും ഒരു കോൺഫറൻസിന് പേരില്.
അതല്ലേ? ഓക്കേ ഓക്കേ.
പക്ഷെ മോസ്കോയിൽ പോയിട്ടുള്ളത്, ഇറങ്ങാൻ പോയിട്ടില്ല.
താങ്ക് യു ഡോക്ടർ ഉമാ പുരുഷോത്തമൻ, വളരെ സമഗ്രമായി വളരെ ചുരുങ്ങിയ സമയത്തിൽ. പൊതുവെ മലയാള മാധ്യമങ്ങളോ ഇന്ത്യൻ മാധ്യമങ്ങളോ അധികം ചർച്ച ചെയ്യാത്ത ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തത്. താങ്ക് യു.
ഇതിന് ഒരു ഇൻട്രസ്റ്റ് ഇവിടെ ആർക്കും ഞാൻ കണ്ടിട്ടില്ല, കാരണം US ഇലക്ഷൻ സമയത്തൊക്കെ നിറയെ ചർച്ച.
അല്ല, ദിസ് മാൻ ഈസ് യു നോ ക്രിയേറ്റിംഗ് ആൻഡ് ഒരു 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 ഇതുണ്ടാക്കുന്നുണ്ട്. ഒരു അദ്ദേഹത്തിനെ ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റൂല നമുക്ക്.
അദ്ദേഹം ഒരു ഫൈറ്ററും കൂടിയാണ്. എന്ന് വെച്ചാൽ സാധാരണ പുടിൻ ഒപ്പനൻസിനെ അവർ വെസ്റ്റേൺ ഏജൻസ് ആണെന്നൊക്കെ പറയുമ്പോഴും ഇദ്ദേഹം എന്ന് വെച്ചാൽ ഇങ്ങനെ തിരിച്ചു തിരിച്ചു വരിക, പോയിസൺ ചെയ്ത് ബേർലിനിൽ നിൽക്കാമായിരുന്നു, പക്ഷെ ഈ ഗെയിം ബാക്ക്. അപ്പൊ ആ ഒരു കോൺസ്പിറസി തിയറി ഡിൻ വർക്ക് വിത്ത്. ഇദ്ദേഹം ഒരു ഫൈറ്ററാണ്. അപ്പോ അതാണ് ഒരു വ്യത്യാസം ബാക്കിയുള്ള ഓപ്പോണൻസിൽ നിന്ന് ഞാൻ കാണുന്നത്. പിന്നെ ഓഫ് കോഴ്സ് സോഷ്യൽ മീഡിയയിൽ ഇസ് വെരി ഗുഡ് അറ്റ് യൂസിംഗ് സോഷ്യൽ
മീഡിയ. അപ്പോൾ ദിലീപ് അലിയുടെ എല്ലാ ലിസണേഴ്സിന്റെയും പേരിൽ യുനോ എക്സ്റ്റെൻഡിങ് മൈ താങ്ക്സ് ടു യു.
വീണ്ടും
വീണ്ടും ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ നമുക്ക് വീണ്ടും ചർച്ചയിൽ പങ്കെടുക്കണമെന്നൊരു റിക്വസ്റ്റ് കൂടിയുണ്ട്. അലക്സേ നവാൽനി എന്ന പ്രതിഭാസം, റഷ്യൻ പ്രതിപക്ഷ നേതാവിനെ കുറിച്ചുള്ള ഈ പോഡ്കാസ്റ്റിൽ ദിലീപ് അലിയിൽ ഇന്ന് നമ്മോട് സംസാരിച്ചത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ ഇന്റർനാഷണൽ റിലേഷൻസ് ആൻഡ് പൊളിറ്റിക്സ് വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ ഉമാ പുരുഷോത്തമൻ ആയിരുന്നു. ദിലീപ് അലിയുടെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. കേട്ട സുമനസുകൾക്ക് നന്ദി. സ്നേഹപൂർവ്വം, S. ഗോപാലകൃഷ്ണൻ.